അങ്ങനെ അനേകം ആളുകൾ ഇന്ന് രാത്രിയിലുണ്ട്. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത് തുടങ്ങിയത് ദി ഗ്രേറ്റ് ട്രിബുലേഷൻ എന്ന കാലത്തെക്കുറിച്ചാണ്. മറ്റൊരു മതഗ്രന്ഥത്തിനും മറ്റൊരു സിദ്ധാന്തത്തിനും മറ്റൊരു കൾട്ടിനും പറയുവാൻ സാധിക്കാത്ത ഒരു പദപ്രയോഗമാണ് യേശുക്രിസ്തു പറഞ്ഞത്. Such as never happened in the history and will never be repeated again. ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. ആ വലിയ ഗൗരവത്തോടെ തന്നെ അതിനെ അർഹിക്കുന്ന വിലയോടെ തന്നെ നമ്മൾ മാനിച്ച് പദം പഠിക്കണം. കാലഘട്ടത്തെക്കുറിച്ചും നമ്മൾ പഠിക്കണം. യേശുക്രിസ്തുവിന്റെ ഒലിവുമല സംഭാഷണം എന്ന് പറയുന്ന സംഭാഷണമാണ് വായിച്ചുകൊണ്ട് വരുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത്. എല്ലാവരും വായിച്ച് കാണും എന്നുള്ള വിശ്വാസത്തോടുകൂടെ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയോടുകൂടെ ഞാൻ ആ ഭാഗം അങ്ങ് വിടുകയാണ്. എല്ലാവരും വായിച്ച് കാണുമെന്നുള്ളത് തെറ്റിദ്ധാരണയാണ്, കാരണം വായിച്ച് കാണുകയല്ല. യു ആർ ബിസി പീപ്പിൾ. ഞങ്ങൾ സുവിശേഷകന്മാരാണെങ്കിൽ പോലും സാധിക്കുകയില്ല. ബട്ട് സ്റ്റിൽ എക്സ്പെരിമെന്റലായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തൊരു പ്രാക്ടീസ് വരണം, അതിനുവേണ്ടി പറഞ്ഞതേ ഉള്ളൂ. മത്തായി എഴുതി സുവിശേഷം 24-ാം അധ്യായം, 25-ാം അധ്യായം, മർക്കോസ് എഴുതിയ സുവിശേഷം 13-ാം അധ്യായം, ലൂക്കോസ് എഴുതിയ സുവിശേഷം 21-ാം അധ്യായം, ഈ നാല് ചാപ്റ്റേഴ്സ് ആർ ദ സെയിം ഇൻ ദ സിനോപ്റ്റിക് ഗോസ്പെൽസ്. സിനോപ്റ്റിക് ഗോസ്പെൽസ് അല്ലെങ്കിൽ സമവീക്ഷണ സുവിശേഷങ്ങളുണ്ട്. ഇവിടെ ഉള്ളത് മറ്റേതിലുമുണ്ട്, ഇവിടെ ഉള്ളതിനേക്കാൾ എൻലാർജ്ഡ് മറ്റേതിലുണ്ട്. അങ്ങനെ പറയുന്ന മൂന്ന് സുവിശേഷങ്ങളാണ് ഗോസ്പെൽ ഓഫ് മാത്യു, ഗോസ്പെൽ ഓഫ് മാർക്ക്, ഗോസ്പെൽ ഓഫ് ലൂക്ക്. ഈ മൂന്ന് സുവിശേഷങ്ങൾ ആ ടൈപ്പാണ്, അതിൽ സിനോപ്റ്റിക് ഗോസ്പെൽസ് എന്ന് പറയും. എന്നാൽ ജോൺസ് ഗോസ്പൽ എന്ന് പറയുന്നത് ഗോസ്പെൽ ഓഫ് ദ ഡിയറ്റിയാണ്. ഡിയറ്റി മീൻസ് ദി ഗോഡ്ലിനെസ്, ദൈവത്വം എന്നതിന്റെ അർത്ഥം ഡിയറ്റി. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വം സമർത്ഥിക്കുന്ന ഒരു പുസ്തകമാണ് ജോൺസ് ഗോസ്പൽ. മറ്റ് സുവിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രിസ്തു കിങ് ക്രൈസ്റ്റ് ദ കിങ് എന്നുള്ളതാണ് ഗോസ്പൽ ഓഫ് മാത്യു. ക്രൈസ്റ്റ് ദി മാൻ അല്ല സെർവന്റ് എന്നതാണ് മർക്കോസിന്റെ സുവിശേഷം, ക്രൈസ്റ്റ് ദ സെർവന്റ്. നിങ്ങൾ യെശയ്യാ പ്രവചനം 52-53 അധ്യായങ്ങളിലും 45 മുതലായ അധ്യായങ്ങളിലും ഒക്കെ കാണുന്ന ഒരു മഹാവ്യക്തിത്വമുണ്ട്, സെർവന്റ് ഓഫ് ജഹോവ, യഹോവയുടെ ദാസൻ എന്ന് പറയും. ആ പ്രയോഗം സാക്ഷാത്കരിക്കപ്പെട്ട് വന്നിരിക്കുന്ന ക്രിസ്തുവാണ് യേശു ക്രിസ്തു അല്ലെങ്കിൽ മശിഹ ആണ് ക്രിസ്തു എന്ന് തെളിയിച്ചെഴുതുന്നതിന് മർക്കോസ് എഴുതിയ 16 അധ്യായങ്ങൾ വളരെ വളരെ ബ്യൂട്ടിഫുൾ. ഇറ്റ്സ് വെരി ഷോർട്ട് ബട്ട് ഇറ്റ്സ് വെരി സ്വീറ്റ്. വളരെ നല്ല ഒരു ഗോസ്പലാണ്. അതുപോലെ തന്നെ ലൂക്സ് ഗോസ്പൽ 24-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്, 21-ാമത്തെ അധ്യായം ഇതിന്റെ പാരലൽ സ്റ്റഡിയാണ്. മാത്യു 24 and 25 ഒരുമിച്ച് പോകണം. മാർക്ക് 13 ഒരു ഇതിന്റെ കൂടെ ചിന്തിക്കണം. ലൂക്ക് 21 ഇതിന്റെ കൂടെ ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചിട്ട് ഒരു പാരലൽ സ്റ്റഡി നമ്മൾ അതിൽ നിന്ന് അവതരിപ്പിച്ച് ഒരു ഫുൾ സെൻസ് ഓഫ് ദ ലെസൺ നമ്മൾ പഠിക്കുക. ആ സംഭാഷണത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇല്ലെങ്കിൽ ഇന്ന് ഓർപ്പിക്കാം. യേശുക്രിസ്തു 23-ാം അധ്യായത്തിൽ യേശുക്രിസ്തു മത്തായി 23-ന്റെ അവസാന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവോളം നിങ്ങൾ ഇനി എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ് ജെറുസലേം ടെമ്പിളിന്റെ വാതിൽ വിട്ട് ഹോ കർത്താവ് ഇറങ്ങി. ജെറുസലേം ടെമ്പിൾ വിട്ടിറങ്ങി. ഒരു കുന്നിന്റെ മുകളിലാണ് ജെറുസലേം സിറ്റി നിൽക്കുന്നത്. സിയോൻ, മോറിയ, അക്ര, ബസീത, നാല് കൊച്ചു കുന്നുകൾക്ക് ചുറ്റും അടച്ചിരിക്കുന്ന, മതിൽ കെട്ടി അടച്ചിരിക്കുന്ന ഒരു സേഫ് സിറ്റിയാണ് ജെറുസലം. ആ ജെറുസലേം സിറ്റി ഞാൻ സന്ദർശിക്കുന്ന സമയത്ത് ആ സിറ്റിയുടെ, സിറ്റി മാത്രമല്ല, നോട്ട് ഓൺലി ദ സിറ്റി ബട്ട് ഓൾസോ ദ ഹോൾ ലാൻഡ് ഓഫ് ഹോളി ലാൻഡ്, ദ ഹോളി ലാൻഡ്, പലസ്തീൻ എന്ന് പറയുന്ന നാട്. നിങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ബൈബിളിന്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒട്ടും ചെളി പരളാത്ത ഒരു പേജ് ഉണ്ട്, എനിക്കറിയാം. അത് എന്റെ ഒടുവിലത്തെ പേജാണ്, അവിടെ കൊടുത്തിരിക്കുന്ന മാപ്പ്. ദിസ് ഈസ് ദ ഹോളി ലാൻഡ്, ഓർമ്മയിരിക്കണം. മൂന്ന് മതങ്ങൾ വളരെ ശക്തമായി അവകാശവാദം മുഴക്കുന്ന സ്ഥലമാണിത്. ദിസ് ഹോളി ലാൻഡ്, ദിസ് ഈസ് ഫോർ ദ ജ്യൂസ് അറ്റ് ദ സെയിം ടൈം ഫോർ ദി ആരബ്സ് and at the same time spiritually for the Christians. ഇങ്ങനെ മൂന്ന് മതങ്ങൾ അവിടെ അവകാശവാദം മുഴക്കി നിൽക്കുകയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത കാണുന്നുണ്ട്, ഈ ഹോളി ലാൻഡിനെ അവകാശവാദം മുഴക്കുവാൻ ആർക്കെങ്കിലും സാധിക്കണമെങ്കിൽ ആ ആൾ അബ്രഹാമായിട്ട് ബന്ധം വേണം. See, the man who is connected with Abraham as a posterity of Abraham, അബ്രഹാമിന്റെ കുടുംബത്തിൽപ്പെട്ടവനായിരിക്കണം. അക്കാര്യത്തിൽ ഒട്ടും തെറ്റില്ലാത്ത രണ്ട് വിഭാഗമാണ് Arabs and the Jews. രണ്ടും ജ്യേഷ്ഠത്തി അനേത്തി മക്കളാണ്. അവർ തമ്മിൽ ഒരിക്കലും വഴക്കുണ്ടാകരുത്. ഈ ദിവസം ഇന്നത്തെ പേപ്പറിലൊക്കെ വായിച്ചപ്പോൾ, നിങ്ങൾ ടെലിവിഷൻ ന്യൂസ് വാച്ച് ചെയ്യണം, ടെലിവിഷൻ ന്യൂസിനകത്ത് പ്രത്യേകം BBC വാച്ച് ചെയ്താൽ യു വിൽ ഗെറ്റ് ദ ക്ലിയർ കട്ട് ന്യൂസ്. വളരെ വ്യക്തമായിട്ട് കിട്ടും. ഒരു വല്ലാത്ത പുകയുന്ന അവസരത്തിലാണ് ഹോളി ലാൻഡ് നിൽക്കുന്നത്. ഈ ഹോളി ലാൻഡ് അനേക വർഷങ്ങളിൽ ടർക്കികളുടെ കൈവശമായിരുന്നു. അതിനുശേഷം ഫസ്റ്റ് വേൾഡ് വാർ വന്നപ്പോൾ അത് ദൈവം ഒരു അത്ഭുത പ്രതിഭാസത്തിലൂടെ ഈ ലാൻഡിനൊരു ഫ്രീഡം കൊടുക്കത്തക്കോണം ദൈവം അനുവദിച്ചു. അതിനുശേഷം സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോഴേക്ക് 48 ജൂയിഷ് സ്റ്റേറ്റ് സ്ഥാപിതമായി. 48 നടന്ന അതിഭീകരമായ യുദ്ധത്തിൽ ഹോളി ലാൻഡ് ഡിവൈഡഡ് ആയി. 56 നടന്ന അനദർ വാർ, ആ യുദ്ധത്തിൽ ലാൻഡ് വീണ്ടും ഡിവൈഡഡ് ആകുകയും യുണൈറ്റഡ് നേഷൻസ് ഇടപെട്ട് നോ മാൻസ് ലാൻഡ് കൊണ്ട് ഈ ഈ വഴിത്താറ കിടക്കുന്നത് പോലെ നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ഒരു ഏറിയ കിടപ്പുണ്ട് ഹോളി ലാൻഡിന്റെ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ. ആ നോ മാൻസ് ലാൻഡ് എന്ന് പറയുന്ന ലാൻഡിന്റെ പ്രത്യേകത, ഇതിന്റെ മെയിൻ റോഡുകൾ ക്രോസ് ചെയ്യുന്ന ഭാഗങ്ങളിൽ എല്ലാം ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഈ വശത്ത് അറബ്സ് ആണെങ്കിൽ ഈ വശത്ത് ഇസ്രയേലാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇല്ല. ബട്ട് ഇഫ് ദെർ ഈസ് സം പാസേജ്, there is the United Nations envoy avadi unda Israel United ഐക്യരാഷ്ട്ര സംഘടന വാച്ച് ചെയ്ത് കാത്തിരിക്കുക. പ്രത്യേകിച്ച് ജെറൂസലേം സിറ്റി, ഞാൻ 63 ജെറൂസലേം കാണാനായിട്ട് പോയത്, പിന്നെ പോയിട്ടെനിക്ക് കാണാനായിട്ട് ഒത്തില്ല. 63 കാണുമ്പോൾ ഈ ഹോളി ലാൻഡിന്റെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക, അത് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രത്യേകിച്ച് സിറ്റി ഓഫ് ജെറൂസലേം എന്ന് പറയുന്നതിനെ വളരെ ശക്തമായി ഡിവൈഡ് ചെയ്തിരിക്കുക. മണ്ഡൽബം ഗേറ്റ് എന്ന് പറയുന്ന ഒരു ഗേറ്റ് അതിന്റെ സെൻട്രൽ ഭാഗത്ത് നിൽപ്പുണ്ട്. ഒരു ആർച്ചാണ് ഇങ്ങനെ നിൽക്കുക. ആ ആർച്ചിന്റെ ഒരു വശത്ത് കുറച്ച് സ്ഥലം, മറുവശത്ത് കുറച്ച് സ്ഥലം. അതിങ്ങനെ അക്കരെ ഇക്കരെ കിടക്കുന്ന രണ്ട് രാജ്യങ്ങളെ തമ്മിൽ ഭിന്നിപ്പിച്ച് കിടക്കുന്ന ഒരു നോ മാൻസ് ലാൻഡ് ആണ്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ബൈ ദി യുണൈറ്റഡ് നേഷൻസ്. അങ്ങനെയുള്ള ഇവിടുന്ന് അക്കരയോട്ട് കിടക്കാൻ ഒക്കെയില്ല. ഞാനൊന്ന് വരുമ്പോൾ ഇന്ത്യൻ പൗരെന്ന നിലയിൽ നമുക്ക് രണ്ട് രാജ്യങ്ങളോടും വഴക്കില്ല. അറബികളോടും ഇസ്രയേലിനോടും നമുക്ക് വഴക്കില്ല. നമുക്ക് ഇസ്രയേലിന്റെ ഇന്ത്യയുടെ ശീലമെന്ന് പഞ്ചശീലമെന്ന് പറയുന്നതോ അല്ലെങ്കിൽ നോൺ അലയൻസ് എന്ന് പറയുന്ന ട്രീറ്റിയോ ഒക്കെ ഇന്ത്യയുടെ സംസ്കാരമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പൗരന് രണ്ടിടത്തും പോകാം. ഞാൻ ഈജിപ്തിൽ കൈറോയിൽ നിന്നാണ് പ്ലെയിൻ കയറിയത്. കൈറോയിൽ നിന്ന് കയറിയ പ്ലെയിൻ ലാൻഡ് ചെയ്യുന്നത് ജെറൂസലേമിലാണ്, കിഴക്ക് ഈസ്റ്റ് ജെറൂസലേമിലാണ്. അന്ന് അതിന്റെ പേര് ജോർഡാൻ എന്ന രാജ്യം. ഹുസൈൻ രാജാവ് ഭരിക്കുന്ന സമയമാണ്, അദ്ദേഹം മരിച്ചുപോയല്ലോ. ഹുസൈൻ രാജാവിന്റെ രാജ്യമാണ്. ആ ഹുസൈൻ രാജാവിന്റെ രാജ്യത്തിൽ ലാൻഡ് ചെയ്ത് ജെറൂസലേമിൽ ഞാൻ ലാൻഡ് ചെയ്തു. എനിക്ക് അത്യാവശ്യപ്പെട്ട കാഴ്ചകളൊക്കെ മൗണ്ട് ഒലീവ്സും ഒക്കെ അന്ന് കിഴക്ക് സൈഡിലാണ്. മൗണ്ട് ഒലീവ്സ് അതുപോലെ തന്നെ ജെറൂസലേമിന്റെ പകുതിക്ക് നടുക്കൂടെ തെക്ക് വടക്ക് മുറിച്ചിട്ട് കിഴക്കും പടിഞ്ഞാറുമായിട്ട് രണ്ടും കിടക്കുകയാണ്. അങ്ങനെ കിടക്കുന്ന ആ രാഷ്ട്രത്തിന്റെ ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയുടെ സമയത്താണ് ഞാൻ ചെന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് ചില സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുവാൻ സാധിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, രണ്ട് കൂട്ടരോട് നമുക്ക് വഴക്കില്ല. നമുക്ക് ആരുമായിട്ട് വഴക്കപ്പെടേണ്ട ആവശ്യമില്ല. നമ്മള് പ്രോഫസി വിശ്വസിക്കുന്നവര് ഇത് വിശ്വസിക്കുക. ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഈ സിറ്റി രണ്ടായിട്ട് മുറിഞ്ഞു കിടന്ന് ഞാൻ എന്റെ പാസ്പോർട്ട് കൊണ്ട് ഇമിഗ്രേഷനിൽ വന്ന് ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്തിട്ട് ഐ ജസ്റ്റ് വാസ് ഗോയിങ് ഔട്ട് ബൈ വാക്ക്, നടന്നു പോകുക. നടന്ന് ഞാൻ ഈ മണ്ഡൽബം ഗേറ്റ് കടക്കുക. ഗേറ്റിന്റെ അടുത്ത് വരെ എന്റെ പെട്ടി സൂക്ഷിച്ചുകൊണ്ട് വന്ന എന്റെ ലഗേജ് കൊണ്ടുവന്ന ഒരു ബോയ് ഉണ്ട്. അവൻ പറഞ്ഞു, അവിടെ വന്നപ്പോ പറഞ്ഞു, ഐ കനോട്ട് കം എനിമോർ, ഞാൻ ഇവിടെ വരെ വരികയുള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ അങ്ങോട്ട് പോയാൽ വെടിവെക്കും. അതുകൊണ്ട് അദ്ദേഹം എന്നെ പെട്ടി ഏൽപ്പിച്ച് ഞാൻ തന്നെ പൊത്തി അതും പൊക്കി എടുത്താണ് ഇസ്രയേലിന്റെ കൗണ്ടറിലോട്ട് ചെല്ലുന്നത്, ഐ മീൻ ഇമിഗ്രേഷനിലേക്ക് ചെല്ലുന്നത്. അപ്പുറത്തും ഇപ്പുറത്തും കാണാം. ഞാൻ അവിടെ ചെന്ന് കയറിയപ്പോൾ എന്റെ പുതിയ പാസ്പോർട്ട്, എന്റെ ഇസ്രയേലിന് വേണ്ടി മാത്രമുള്ള ഒരു പാസ്പോർട്ട് ഉണ്ട്, ആ പാസ്പോർട്ട് അവിടെ കാണിച്ചു. അതിലുള്ള വീസ അവർ ഒബ്സർവ് ചെയ്തിട്ട് എനിക്ക് സീല് കുത്തി എൻട്രൻസ് കിട്ടി, ഞാനത് കണ്ടു. രണ്ടും കണ്ട ശേഷം അവിടുന്ന് ടേക്ക് ഓഫ് ചെയ്തിട്ട് വേറെ എങ്ങനെ ലാൻഡ് ചെയ്യുക, 63 ആണ്. 67-ലാണ് ഏറ്റവും വലിയ 6 days വാർ നടക്കുന്നത്. ആ ഭീകര യുദ്ധത്തോടുകൂടെ ഇതിന്റെ ബൗണ്ടറികളെല്ലാം തകർന്നു, അത് മുഴുവൻ ഇസ്രയേൽ ക്യാപ്ചർ ചെയ്തു. അതാണ് ഇപ്പോഴത്തെ പ്രശ്നമായിട്ടിരിക്കുന്നത്. ഇത്രയും കഥ ഞാൻ ഓർപ്പിച്ചതേ ഈ ജെറൂസലേം ഈ കൺട്രിയെ കുറിച്ചുള്ള ഒരു ചെറിയ അറിവിന് വേണ്ടിയാണ്. യേശുക്രിസ്തു ജെറൂസലേം, ദിസ് ഈസ് ജെറൂസലേം, നിങ്ങൾ സൂക്ഷിച്ചാൽ കാണാം ജെറൂസലേം എന്ന് പറയും. ഈ ഹോളി ലാൻഡിനെ കുറിച്ചും ഒരു ചെറിയ അറിവ് നമുക്കുണ്ടായിരിക്കണം. എന്ന് ചോദിച്ചാൽ ദിസ് ഈസ് ദി മെഡിറ്ററേനിയൻ സീ. ഈ ഇടത്തുവശം എന്ന് പറഞ്ഞ മെഡിറ്ററേനിയൻ സീ നമ്മളിവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഈ ഭാഗത്തെ ഒരു രണ്ട് ചെറിയ ശാഖകൾ ഇങ്ങോട്ട് വന്ന് മെറോം തടാകത്തിൽ വരുന്നു. മെറോം തടാകത്തിൽ വന്നിട്ട് താഴോട്ട് തെക്കോട്ട് ഒഴുകിട്ട് സീ ഓഫ് ഗാലിൽ, സീ ഒന്നുമല്ല, ജസ്റ്റ് എ ലേക്ക്, ലേക്ക് ഗാലിലി, കിന്നരോത്ത്, ഗന്നസരേത്ത്, 4 പേരിൽ അറിയപ്പെടുന്ന ഒരു കൊച്ചു തടാകമുണ്ട്. അതാണ് ചരിത്ര പ്രസിദ്ധമായ മാർപ്പാപ്പാക്ക് വന്നപ്പോൾ, കഴിഞ്ഞതൊക്കെ വന്നപ്പോൾ ഈ തടാകത്തിന്റെ കരയിലാണ്, ഇസ്രയേൽ സൈഡിലാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് വെച്ചിരുന്ന അൾത്താരയൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അവിടെയാണ് അദ്ദേഹം കുർബാന നടത്തിയത്. അതിന് അവിടെ നിന്ന് വീണ്ടും ഈ നദി റിവർ ജോർഡൻ വീണ്ടും തെക്കോട്ടൊഴുകി ഇവിടെ കാണുന്ന, നോക്കണം, താഴെ കാണുന്ന ഒരു കൊച്ചു ലേക്കാണ്, വേറൊരു സ്വല്പം കൂടെ വലിയ ലേക്കാണ്, 3 ലേക്കിൽ ഏറ്റവും വലുതാ. ഇതാണ് ഡെഡ് സീ എന്ന് പറയുന്നത്, ചാവുകടൽ. ഈ ചാവുകടൽ വന്ന പതിക്ക് അത്ഭുത പ്രതിഭാസമാണ് ചാവുകടൽ. ഓർമ്മയിരിക്കണം, ചാവുകടൽ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസം. നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും, എപ്പോഴെങ്കിലും അവസരമുള്ളപ്പോൾ അല്പ പണം മുടക്കി നിങ്ങൾ അങ്ങ് ഒരുപാട് പണം സമ്പാദിച്ച് നാട്ടിൽ അങ്ങ് ഡിപ്പോസിറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്നേക്കാൾ നല്ലത് കുറച്ച് പണം ചെലവാക്കണം. കാരണം ഈ പണം മുഴുവൻ ചെലവാക്കുന്നതിന് മുമ്പായിട്ട് കർത്താവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വല്ലതൊക്കെ കണ്ടും കേട്ടും ലോകവുമായിട്ട് പരിചയപ്പെട്ടും ഒക്കെ കൂടെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് ഓർപ്പിച്ചെന്നേ ഉള്ളൂ. ഈ ഈ കിഴക്ക ബൗണ്ടറി ഇതാ, പടിഞ്ഞാറ് ബൗണ്ടറി അത് മെഡിറ്ററേനിയൻ സീ ആണ്, ഉണ്ടാവും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഈ ലാൻഡിനെ യേശുക്രിസ്തുവിന്റെ കാലത്ത് 3 വിഭജിച്ചിരിക്കുക. യഹൂദിയാണ് തെക്കേറ്റം, നടുക്കത്തത് ശമരിയാണ്, വടക്കത് ഗാലിലിയാണ്. അതുകൊണ്ടാണ് ഗലീല കടൽ എന്ന് പറയാൻ കാരണം. ഇവിടെ സോദോം, ഗോമോറ, അദമ, സെബോയിയും 4 കൊച്ചുപട്ടണങ്ങൾ, ഗ്രാമങ്ങളുടെ കൊച്ചുപട്ടണങ്ങളാ, ഗ്രാമപട്ടണങ്ങളാ, പഞ്ചായത്തുകളാ, ഈ 4 കൂടെയാണ് ആകാശത്ത് തീ വീണ് കത്തിയ സ്ഥലം. അങ്ങനെ കത്തിയിട്ട് ഇന്ന് ഒരു അത്ഭുത പ്രതിഭാസമായി കിടക്കുക. അതിനകത്ത് ചില സീസണിൽ നമ്മൾ ഇറങ്ങിയാൽ യു വിൽ നെവർ സിങ്ക് ഡൗൺ, താണു പോവുകയില്ല, അതിനകത്ത് ഫ്ലോട്ട് ചെയ്യാൻ സാധിക്കും. അത്ര അത്ഭുതമാണ്. ഞാൻ ചെല്ലുമ്പോൾ ഞാനത് കയ്യിൽ വെള്ളം കോരി നോക്കി എൻ്റെ കൈ വല്ലാതെ അനുഭവപ്പെട്ടു. അത് നമ്മൾ കോരിയെടുത്താൽ പിന്നെ നമുക്ക് അന്ന് വൈകുന്നവരെ കൈക്ക് ആ സ്മെല്ലും ആ ടേസ്റ്റും അനുഭവപ്പെടും. അത്രയും സാന്ദ്രത കൂടിയ വെള്ളമാണ്. അതുകൊണ്ട് അതിന്റെ പുറത്ത് കിടക്കാം മനുഷ്യനെ, ഫ്ലോട്ടിങ് ലൈക്ക് ലോഗ്, ഒരു തടിക്കഷണം കിടക്കുന്ന അതിന്റെ പുറത്ത് കിടക്കാം. ഞാൻ പറഞ്ഞ ഇത്രയും നേരം പറഞ്ഞത് ഈ ഹോളി ലാൻഡിനെ കുറിച്ചൊരു വീക്ഷണം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടിയാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠങ്ങളെല്ലാം വരുമ്പോൾ ഈ ലാൻഡാണ് പ്രധാന കേന്ദ്ര വിഷയം. അതുകൊണ്ട് യേശുക്രിസ്തു ആ ജെറുസലേം സിറ്റിയുടെ ബൗണ്ടറി വിട്ട് താഴോട്ട് ഇറങ്ങുക. ഇറങ്ങിപ്പോരുമ്പോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കയില്ല എന്ന് പറയുന്നൊരു കാലം നിനക്ക് വരുമെന്ന്. അത് പറഞ്ഞിട്ടാണ് ജെറുസലേമിനോട് ഗുഡ് ബൈ പറയുന്നത്. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുവോളം നിങ്ങൾ ഇനി എന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് ഗുരു പുറപ്പെട്ടു പോയത്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അങ്ങനെ പോകുന്ന കർത്താവ് പിറ്റേ ദിവസം മൗണ്ട് ഓഫ് ഒലിവ്സിൽ നിന്നുകൊണ്ട്, ഒലിവ് മലയുടെ മുകളിൽ നിന്നുകൊണ്ട്, ഇപ്പോഴത്തെ ഏറ്റവും വലിയ അറിയോ, ഇസ്രയേൽക്കാരൊരു വലിയ കൃത്യം ചെയ്തു, അവർ ചെയ്ത കൃത്യം, ഈ രണ്ട് സിറ്റിയുടെ രണ്ട് ഭാഗങ്ങൾ മുറിഞ്ഞു കിടന്നത് രണ്ടും കൂടെ യോജിപ്പിച്ച് യുണൈറ്റഡ് സിറ്റി ആക്കി. സോ ഒറ്റ മുനിസിപ്പാലിറ്റി ആയിരുന്നു അത്. അറബ്സിനെ സംബന്ധിച്ച്, അറബികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള, പ്രത്യേകിച്ച് PLO, പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന പവർഫുൾ, വളരെ ശക്തി, എത്രയും ഈ രാജ്യം ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ടോടുകൂടെ നിൽക്കുന്ന ഒരു കൊച്ചു സംവിധാനമാണല്ലോ ഈ PLO എന്ന് പറയുന്നത്. ആ PLOയുടെ പിന്നെ അവർക്ക് കൊടുത്തിരിക്കുന്ന, മുറിച്ചു കിട്ടിയിരിക്കുന്ന രണ്ട് പ്ലേസ് ഉണ്ട്. ഒന്ന് വെസ്റ്റ് ബാങ്ക്, മറ്റത് ഗാസ ട്രിപ്പ്. ഗാസ ട്രിപ്പ് എന്ന് പറയുന്നത് ഈ മെഡിറ്ററേനിയൻ തീരത്തുള്ള ഒരു ഏരിയയാണ്. ദിസ് ഈസ് ഗാസ. നിങ്ങൾക്ക് കാണാം ഇവിടെ ഗാസ എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഏറിയായിൽ കുറച്ച് സ്ഥലം, പിന്നെ യോർദാൻ നദിക്ക് വന്ന് പതിക്കുന്നതിന്റെ ഇവിടുത്തെ ഈ ഭാഗത്ത് യെരുശലേമിന്റെ കിഴക്ക് വശത്തുള്ള കുറെ ഭാഗം, ഇത് രണ്ടുമാണ് കൊടുത്തിരിക്കുന്നത്. അത് അതിന്റെ ഫുൾ അധികാരം കിട്ടുന്നതിന് വേണ്ട പി എൽഒ നിശ്ചയമായിട്ടും വാദിക്കും. അവരുടെ ജന്മാവകാശമാണ്. നമുക്ക് രണ്ടും ഒന്നും പറയാൻ നമുക്ക് അവകാശമില്ല. രണ്ട് കൂട്ടരോടും നമ്മൾ താങ്ക് യു എന്ന് പറയാൻ നോക്കുള്ളൂ. പക്ഷെ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് പിന്നെ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടാ മതി. അത്രയും നിങ്ങൾ ഓർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് കിഴക്കുവശത്തുള്ള, കർത്താവ് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരു ചെറിയ വഴിത്താരുണ്ട്. ആ വഴിത്താര വന്ന് വടക്കൂടെ വന്നിട്ട് കിഴക്കൂടെ വന്നിട്ട് തെക്കോട്ട് പോവുക. ഈ വഴിത്താരയിൽ ഒരു ചെറിയ കൾവേർട്ട് അല്ലെങ്കിൽ ഒരു പാലമുണ്ട്, കൊച്ചു പാലമുണ്ട്. ഈ കൊച്ചു പാലം ക്രോസ് ചെയ്താൽ നമ്മൾ വരുന്നത് മൗണ്ട് ഒലിയൂസ് ആണ്. ഓർമ്മയിരിക്കണം, ഒലിവുമലയാണ് ഇങ്ങനെ കിഴക്കോട്ടിരിക്കുന്നത്. ഇത് പടിഞ്ഞാറ് വശത്തെ കുന്നാണ് ജെറൂസലേം. അപ്പോൾ ഈ ഒലിവുമലയിലേക്ക് കയറുന്ന ഒരാളിന് വളരെയേറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നെ വളരെ ശ്രദ്ധിപ്പിച്ച ഒരു കാര്യം എന്ന് ചോദിച്ചാൽ, അവിടെ വരുമ്പോൾ ചെറിയ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റ് നമുക്ക് സ്റ്റെപ്പ് ചെയ്ത് അങ്ങോട്ട് കയറാം. ആ സ്റ്റെപ്പ് കയറി കഴിയുമ്പോൾ ഞങ്ങളെ കാണിച്ചുകൊണ്ട് ഗൈഡ് ഞങ്ങളോട് പറഞ്ഞു, ദിസ് ഈസ് ദ ചർച്ച്. അവിടെയാണ് യേശുക്രിസ്തു രക്തം വിയർത്ത സ്ഥലമെന്ന് പറയുന്നത്. അവിടെ ഒരു പാറയുടെ മുകളിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് രക്തം വിയർത്തത്. ആ പ്രാർത്ഥന, ആ പാറയൊടിക്കുന്ന ഭാഗം ആ പള്ളിക്കകത്ത് ഇങ്ങനെ വളച്ചു കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മളെ ആരെ ഇവിടെ കയറ്റാൻ സമ്മതിക്കില്ല. പോൾ ആറാമൻ പോപ്പ് മാത്രം അവിടെ വന്നിറങ്ങി അദ്ദേഹത്തിന് വേണ്ടി തുറന്നു കൊടുത്തു. ഗ്രീക്ക് ഓർത്തഡോക്സ് ചർച്ചിന്റെ വകയാണ്. ആ പള്ളിക്കകത്ത് ആ പാറയിൽ അദ്ദേഹം മുട്ടുമടക്കി ആ പാറയെ ചുംബിച്ചു. യേശു രക്തം വിയർത്ത പാറയാണ്. ഓക്കെ, ആ സ്ഥലത്ത് നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മുറ്റമെന്ന് പറയുന്നത് മുഴുവനും ഒത്തിരി ഒലിവുകളും മറ്റുമൊക്കെയാണ് നിൽക്കുന്ന സ്ഥലമാണ്. പ്രധാനപ്പെട്ട ഒലിവ് മരത്തിന്റെ വലിയൊരു കുറ്റി ഞങ്ങൾ കണ്ടു. ആ കുറ്റി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഹാസ് എ ലോങ് ലൈഫ്, നീണ്ട ആയുസ്സുള്ള ഒരു കുറ്റിയാണ് അവിടെ. അവർ പറയുന്നത് യേശുക്രിസ്തു രക്തം വിയർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുറ്റികളിൽ ഒരെണ്ണമെന്നാണ്, ഒലിവ് മരത്തിന്റെ ചുവടാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ നമുക്ക് ബൈബിളുമായിട്ട് ബന്ധമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ ഒലിവുമലയുടെ മേലോട്ടുള്ള കയറ്റത്തിൽ കയറി നിന്നുകൊണ്ടാണ് കർത്താവ് പടിഞ്ഞാറോട്ട് നോക്കിയത്. നോക്കിയപ്പോൾ യെരുശലേം സിറ്റിയുടെ ഒരു നല്ല വിഷൻ കിട്ടി. ആ വിഷൻ കിട്ടിയപ്പോഴാണ് അവർ ചോദിച്ചത് അത് എപ്പോൾ സംഭവിക്കും. മത്തായി 24 വായിച്ചിട്ടുള്ളവർക്കറിയാം അത് എപ്പോൾ സംഭവിക്കും. നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തേന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. അപ്പോൾ യേശു സംഭാഷണത്തിൽ കൂടെ അവരോട് സംഭാഷണത്തിനാണ് വളരെ പ്രസിദ്ധമായ 6 സംഭാഷണങ്ങളാണ് സിക്സ് ഡിസ്കോഴ്സസ് ഇൻ ദി മാത്യൂസ് ഗോസ്പൽ. ദി ലാസ്റ്റ് വൺ ഈസ് ദീസ്, അവസാനത്തെ സംഭാഷണമാണ്. ആ സംഭാഷണത്തിൽ കൊടുത്തിരിക്കുന്നത് അതിന്റെ പേര് ഒലിവറ്റ് ഡിസ്കോഴ്സ്, ഒലിവല സംഭാഷണം. ആ സംഭാഷണത്തിലാണ് കർത്താവ് സംസാരിക്കുമ്പോൾ 3 കാര്യങ്ങൾക്ക് ഉത്തരമാണ്. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞു അതെപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്തെന്ന് പറഞ്ഞിരുന്നു. 3 കാര്യങ്ങളാണ് അവരുടെ ചോദ്യം. നമ്പർ 1, ദ ഡിസ്ട്രക്ഷൻ ഓഫ് ജെറൂസലം. നമ്പർ 2, ദൈ കമ്മിങ്. നമ്പർ 3, ദ എൻഡ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ അവസാനം. ഈ 3 കാര്യങ്ങൾക്കുള്ള ഉത്തരം ക്രോണോളജിക്കലായിട്ടല്ല കർത്താവ് സംസാരിച്ചിരിക്കുന്നത്, പ്രോഫറ്റിക്കലായിട്ടാണ്, പ്രവചന സൂക്തമായിട്ടാണ് തമ്പുരാൻ സംസാരിക്കുന്നത്. ആ സംഭാഷണം ഈ 4 ചാപ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മത്തായി 24-25, മർക്കോസ് 13, ലൂക്കോസ് 21. ഈ 4 ചാപ്റ്റർ സമ്മറൈസ് ചെയ്ത് നിങ്ങൾ വായിച്ചു നോക്കണം. അതിനിടയ്ക്ക് മറ്റു വിഷയം കൊടുത്തിട്ടുണ്ട്. എങ്കിലും മെയിൻ ഇഷ്യൂ നിങ്ങളുടെ ഓർമ്മയിരിക്കുന്ന, കഴിഞ്ഞ രാത്രി ഞാൻ ചോദിച്ചല്ലോ യേശുക്രിസ്തുവിന്റെ വരവിന്റെ അടയാളം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ തപ്പുന്നത് 24 അധ്യായത്തിലാണ്. പക്ഷേ ദാറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ദി കമ്മിങ് ഓഫ് ദ ലോർഡ് ഇൻ ദ പ്രൈവറ്റ് സെൻസ്. വളരെ രഹസ്യമായിട്ട് വരുന്ന കർത്താവിന്റെ വരവിനെ അടയാളമായിട്ട് അതൊന്നും നമുക്ക് കണക്കൂട്ടാൻ സാധ്യമല്ല. കാരണം രഹസ്യ വരവിന് യാതൊരു അടയാളവും ഇല്ല. സ്തോത്രം. 10 പോയിന്റ് പ്രോഗ്രാം കഴിഞ്ഞ രാത്രി പറഞ്ഞു തന്നല്ലോ. അത് വീട്ടിൽ ചെന്നിട്ട് ഓർത്തോ അതോ മറന്നുപോയോ? ആ പ്രോഗ്രാമെല്ലാം ചെയ്യുമോ? നാളെ സഭായോഗത്തിനറിയാം. സഭായോഗം മുടക്കുമോ? പിന്നെ തമ്മിൽ തമ്മിലുള്ള സ്നേഹം കുഴപ്പമോ? പിന്നെ ഉള്ള പഠിച്ചില്ല, ഗൃഹപാഠം പഠിച്ചെങ്കിൽ എന്നെ കൂടെ പറഞ്ഞേനെ, എനിക്കറിയാം. പിന്നത്തേക്ക് വെച്ചിരിക്കുക, എങ്കിലും കുഴപ്പമില്ല. യു ബെറ്റർ റിമെമ്പർ. യേശുക്രിസ്തുവിന്റെ മരവെന്ന് പറയുന്ന വിഷയം പഠിക്കുമ്പോഴൊക്കെ നമ്മൾ വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശുദ്ധീകരിക്കട്ടെ, നീതിമാൻ ഇനിയും നീതി ചെയ്യട്ടെ, അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാകട്ടെ. ബിഹോൾഡ് ഐ കം ക്വിക്ലി, ഇതാ ഞാൻ വേഗം വരുന്നു. ഓരോരുത്തന് അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എന്റെ പക്കലുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മഹാരാജാവ് കൽപ്പിക്കുന്നത്. അതാണ് നമ്മൾ വെളിപ്പാട് 22-ാം അധ്യായത്തിന്റെ ലാസ്റ്റിൽ വായിക്കുന്ന രണ്ട് പാരഗ്രാഫിലെ മുഖ്യ വിഷയം. അതാ 10 മുതൽ താവോട്ട് വായിച്ചാൽ ഓക്കെ, അവിടത്തേക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. ഈ ഒലിവല സംഭാഷണം എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഒലിവല സംഭാഷണം വായിക്കുന്ന കൂടെ വേറൊരു പാഠം കൂടെ ഞാൻ ഇട്ടിരുന്നു, അത് വായിച്ച് കാണുമെന്നുള്ള തെറ്റിദ്ധാരണയോടെ അതും ഞാൻ വിടുകയാണ്. വെളിപ്പാട് പുസ്തകം 6 മുതൽ 19:10 വരെ പറഞ്ഞാലും എന്റെ ഓർമ്മ പറഞ്ഞു. വായിച്ചൊരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കയ്യൊന്ന് കാണട്ടെ. ഒന്ന്, 2, 3. ഓ ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് ഗുഡ്. ഇത്രയും പേര് പറഞ്ഞല്ലോ, അത് വളരെ നല്ലൊരു കാര്യമായിരിക്കുന്നു. ഇത്രയും പേര് വായിച്ചല്ലോ, ഓക്കെ. എന്നാൽ ഇന്നെങ്കിലും വായിക്കണം, കാരണം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം നമ്മൾ ഗ്രഹിക്കണമെങ്കിൽ യു ഷുഡ് ലേൺ ദ ടെക്സ്റ്റ്. ആ ടെക്സ്റ്റ് നമ്മുടെ തലയിൽ വന്നെങ്കിൽ മാത്രമേ പഠനം അർത്ഥവത്താകുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ അത്രയും നിർബന്ധിക്കുന്നത്. അല്ല, വെറുതെ ഒരു കാര്യം പറയാനല്ല, നമ്മൾ പഠിക്കുന്ന വിഷയത്തെ നിങ്ങൾ ഫോളോ ചെയ്യണം. അനേക വർഷങ്ങൾ എന്റെ ടീച്ചേഴ്സ്, ദ പ്രൊഫസേഴ്സ് വിച്ച് ഗേവ് മീ ദിസ് ദി പ്രൊഫറ്റിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഫോർ ദ പ്രൊഫസി, ബൈബിൾ പ്രൊഫസി, എനിക്കത് പറഞ്ഞുതന്ന ദൈവദാസന്മാർ വളരെ ശക്തന്മാരായ ചർച്ച് ഓഫ് ഗോഡിന്റെ വേൾഡ് മിഷനോട് ചേർന്നുള്ള പ്രസിദ്ധമായ ലീ കോളേജിലെ പ്രൊഫസേഴ്സാണ് എന്റെ അധ്യാപകർ. ദേ ആർ എക്സലന്റ് ടീച്ചേഴ്സ്, എക്സലന്റ് കമന്റേറ്റേഴ്സ്. അവരെ പറഞ്ഞുതന്ന ആശയങ്ങൾ ഒരിക്കലും ഞാൻ മറക്കില്ല. എന്റെ ആയുസിലെ ഏറ്റവും വലിയ ധനം അതാണ്. എനിക്ക് കിട്ടിയ ധനം അതുപോലെ അതിനെ കുറച്ചുകൂടെ വിശാലമാക്കി എന്റെ വിദ്യാർത്ഥികൾ കൊടുക്കുക എന്നുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്യൂട്ടി. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളല്ല, നമ്മൾ സ്നേഹിതർ സുഹൃത്തുക്കൾ ഈ നിലയിൽ മാത്രമേ ക്ലാസ് ആയിരിക്കുകയുള്ളൂ. ബട്ട് സ്റ്റിൽ യു ഹാവ് ടു തിങ്ക്, നിങ്ങൾ ചിന്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇതിന്റെ സമാന്തര റീഡിംഗ് എന്ന് പറയുന്നത് വെളിപ്പാട് 6 മുതൽ 19:10 വരെയുള്ള വാക്യങ്ങളിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. ഉദാഹരണം, ഒരു ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ ചൂട് വരും. നോക്കട്ടെ, ആരെങ്കിലും രണ്ടുപേരൊന്ന് വായിച്ച് സഹായിക്കണം, ആരെങ്കിലും രണ്ടുപേര് പെട്ടെന്ന് എടുത്തൊന്ന് വായിച്ച് സഹായിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ.
അവൻ ഒലിവുമലയിൽ ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ തനിച്ച് അവന്റെ അടുക്കൽ വന്നു. അതെപ്പോൾ സംഭവിക്കുമെന്നും നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു.
അടുത്ത
യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളു. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്ത് വന്ന് പലരെയും തെറ്റിക്കും.
നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ വളരെ കുശാഗ്ര ബുദ്ധിയോടെ അവിടെ ചിന്തിക്കണം. ആദ്യം കർത്താവ് പറഞ്ഞ പ്രസ്താവന കഴിഞ്ഞ ശേഷം അല്പം കൂടെ കഴിയുമ്പോൾ വേറെ സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്, അതിനെല്ലാം നമുക്ക് ഇന്റർപ്രിട്ടേഷൻ പറയാം. പക്ഷെ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ
സൂക്ഷിച്ചു.
എന്തുകൊണ്ട്? അടുത്ത
ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ്
അനേകർ എന്റെ പേരെടുത്തു വന്ന്
പലരെയും തെറ്റിക്കും.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫോൾസ് ക്രൈസ്റ്റ്, അതെ, കള്ള ക്രിസ്തുക്കൾ, ക്രിസ്തു വേഷം ധരിച്ചുകൊണ്ട് ക്രിസ്തു അല്ലാത്ത ക്രിസ്തുക്കൾ എഴുന്നേറ്റ് വരും, അവർ അനേകരെ തെറ്റിക്കും. അതാണ് കർത്താവിന്റെ ഭാഷ. മനസ്സിലായിക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾ തെറ്റിക്കുമെന്നുള്ളതിന്റെ തെളിവിലേക്ക് 6-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. വെളിപ്പാട് 6, വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 വാക്യം നോക്കട്ടെ. അതിന്റെ സമാന്തര അല്ലെങ്കിൽ റഫറൻസ് എന്ന് പറയും. ദി റഫറൻസ് ഈസ് ദീസ്.
കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന 4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ.
കുഞ്ഞാട് മുദ്രകളിൽ ഒന്ന് പൊട്ടിച്ചപ്പോൾ നീ വരിക എന്ന്
4 ജീവികളിൽ ഒന്ന് ഇടിമുഴക്കം പോലെ പറയുന്നത് ഞാൻ
കേട്ടു. അടുത്ത
അപ്പോൾ ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു.
നല്ല ഒരു ഓർക്കണേ, ആരും വെറുതെ ഇരിക്കുന്നത്. എന്താ കുതിര?
ഒരു
വെള്ളക്കുതിരയെ കണ്ടു. അടുത്ത
അതിന്മേലിരിക്കുന്നവന്റെ
ഇരിക്കുന്നവന്റെ
കയ്യിൽ ഒരു വില്ലുണ്ട്, അവനൊരു കിരീടവും ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും
പുറപ്പെട്ടു. ആ കുതിരപ്പുറത്ത് ഒരു വെള്ളക്കുതിര പ്രത്യക്ഷമായി, അതിന്മേലിരിക്കുന്നവന് എന്താ ഉണ്ട്? അവന്റെ കയ്യിൽ ഒരു വില്ലുണ്ട്,
അവനൊരു കിരീടം
ലഭിച്ചു, അവൻ ജയിക്കുന്നവനായും ജയിപ്പാനായും പുറപ്പെട്ടു. അതാരായിരിക്കും? അതാരായിരിക്കും ജയിപ്പാനായിട്ട് വരുന്ന ആള്? എല്ലാവരും ബുദ്ധിശാസ്ത്രപരമായിട്ട് മൗനമായിട്ട് അങ്ങ് ഇരിക്കുക, തെറ്റരുതല്ലോ എന്ന് വിചാരിച്ചു ഒന്ന് പറഞ്ഞു ആരെങ്കിലും ഒരാള്. വെരി ഗുഡ്, അങ്ങനെ ചിന്തിക്കണം. അത് പിന്നെ ഒരു കാര്യമുണ്ട്, അതൊരു പാസ്റ്ററുടെ വീട്ടിൽ നല്ല അറിഞ്ഞോട്ടോ എന്റെ ഒറിജിൻ. അതുകൊണ്ട് അങ്ങനെ സീ, ദാറ്റ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് കേട്ടോ. നിങ്ങൾ എടുത്തു നോക്കണം, ഇന്നത്തെ ലേറ്റസ്റ്റ് ബൈബിൾ കമന്ററീസ് എണ്ണപ്പെട്ട കുറെ എണ്ണം ഞാൻ പേര് കാണിച്ചുതരാം. നിങ്ങളെടുത്ത് വായിച്ചു നോക്കിയാൽ അതിനകത്ത് ഓ ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ് കമ്മിങ് അപ്പോൺ ദി വൈറ്റ് ഹോഴ്സ് ആൻഡ് ഹീസ് ഹാവിങ് എ ക്രൗൺ ഹീസ് ഹോൾഡിങ് എ ബോ. സൂക്ഷിച്ച് പഠിക്കുന്നവർക്കറിയാം ആ പറഞ്ഞതൊന്നും യേശുവിനെ കുറിച്ചല്ല, യേശുവിനല്ല, യഹൂദന്മാർ. ഇത് ഇന്ന് ഇപ്പോൾ എഴുതിയിട്ടുള്ള ബൈബിൾ കമന്ററികളിൽ അധികം ആളുകളും അവിടെ തെറ്റിദ്ധരിച്ച് നിൽക്കുകയാണ്. അതാണ് ആന്റി ക്രൈസ്റ്റിന്റെ അവന്റെ സ്വൽപ്പടി വിദ്യ, അവന്റെ വിദ്യ അതാണ്, അവൻ ചെയ്യുന്നത് വീണതാ. അതാ കർത്താവ് പറഞ്ഞത്, ആര് വരുമെന്നേ, അനേകർ ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിപ്പീൻ, ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകർ എന്റെ പേരെടുത്തു വന്ന് പലരെയും തെറ്റിക്കും. ആ വരവും ഇരിപ്പും കണ്ടാൽ ഇത് ക്രിസ്തു ആണെന്ന് തോന്നും. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പശ്ചാത്തലം കൊണ്ട് എവിടെയെങ്കിലും പ്രസംഗം കേട്ട് കാണും, അങ്ങനെ കേട്ടിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എത്ര തെറ്റിദ്ധാരണമെന്ന് കാണുകയില്ല. പക്ഷേ അനേകം ബ്രിട്ടീഷ് ബ്രിട്ടനിലും അമേരിക്കയിലും ജർമ്മനിയിലുമാണല്ലോ തിയോളജിയുടെ സോഴ്സ് നിൽക്കുന്നത്. സ്പെഷ്യലി തുമ്പിങ്കൻ സ്കൂൾ, തുമ്പിങ്കൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ദേ ആർ ദ പ്രൊമിനന്റ് ഫിഗേഴ്സ് ഇൻ ദ സിസ്റ്റമാറ്റിക് തിയോളജി. ബ്രിട്ടനിലാണെങ്കിൽ ഏറ്റവും വലിയ പാർട്ടി എന്ന് പറയുന്നത് വെസ്റ്റ് മിനിസ്റ്റർ തിങ്കേഴ്സ് ആണ്, വെസ്റ്റ് മിനിസ്റ്റർ തിയോളജിയൻസ്, തുമ്പിങ്കൻ സ്കൂൾ ഓഫ് ജർമ്മനി. അമേരിക്കയിലാണെങ്കിൽ അമേരിക്കയിലാണെങ്കിൽ ഒത്തിരി പേരുണ്ട്. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് ഫിലദൽഫിയയിലുള്ള സെമിനാരിയാണ് ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ മറ്റ് പലതുമുണ്ട്, പല സെമിനാരികൾ ഒരുപാടുണ്ട്. അതിൽ അധിക സെമിനാരികളിലും ലിബറൽ തിയോളജിയാണ് പഠിപ്പിക്കുന്നത്. അവരൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ആശയങ്ങൾ അതുപടി പറഞ്ഞു പിടിപ്പിച്ചാൽ കൺസർവേറ്റീവിസം ആകെയില്ല. ഒരു യാഥാസ്ഥിതിക വേദശാസ്ത്രം നിങ്ങളുടെ രക്തത്തിൽ കിടക്കണം, നോട്ട് എ ലിബറൽ തിയോളജി. ഒരു സ്വതന്ത്ര ചിന്താഗതിയല്ല, യു ഷുഡ് ഹാവ് എ ഫണ്ടമെന്റൽ തിങ്കിങ്. ഫണ്ടമെന്റലിസം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. അതുപോലെ തന്നെ കൺസർവേറ്റീവ് തിയോളജി ദ സെയിം ആണ്, രണ്ടും ഒന്ന് തന്നെയാണ്, രണ്ട് പേരിൽ പറയുന്നേ ഉള്ളൂ. ലിബറൽ തിയോളജിയോ ലിബറേഷൻ തിയോളജിയോ നമ്മുടെ ഉള്ളിൽ കടക്കരുത്. അങ്ങനെ വരുന്ന ആളുകളാണ് വ്യാഖ്യാനിക്കുമ്പോൾ പ്രമാദം സംഭവിക്കുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരട്ടെ, ചതിക്കുവാൻ വരുന്ന ഒരു വ്യക്തിയാണിത്, യേശു ക്രിസ്തു അല്ല. നിങ്ങൾ ചിലരുടെ മനസ്സിൽ അന്ന് കാണും വെള്ളം ഉടുപ്പിട്ടിരിക്കുന്നു, വെള്ളക്കുതിരപ്പുറത്തിരിക്കുന്നു, അവന്റെ തലയിലൊരു കിരീടമുണ്ട്, പിന്നെ കയ്യിലൊരു വില്ലുണ്ട്, പിന്നെ ജയിക്കുന്നവനായും പിന്നെ ജയിപ്പാനായും. ദ പർപ്പസ് ഈസ് വിക്ടറി ആൻഡ് ഹീ ഈസ് എ വിക്ടോറിയസ് ആൻഡ് പർപ്പസ് ഈസ് ഓൾസോ വിക്ടറി. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി വരുന്നൊരു മൂർത്തിയായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം, മത്തായി 24:5 നമ്മൾ വായിച്ചത്, 5 അതെ, മത്തായി 24:5 വെളിപ്പാട് 6:1 കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കർത്താവ് പറഞ്ഞത് തന്നെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ അടുത്ത നോക്കിയിട്ട് മത്തായി വെളിപ്പാട് 6:2 ഭാഗം വായിച്ച കൊച്ചു പാരഗ്രാഫ് വായിച്ച്,
അവൻ രണ്ടാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന രണ്ടാം ജീവി പറയുന്നത് ഞാൻ കേട്ടു.
അടുത്ത,
അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു, അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു.
6 വായിക്കുക, 24:6 നോക്കിക്കട്ടെ. ജസ്റ്റ് ദിസ് ഈസ് ഫോർ ഓൺലി ഫോർ ആൻ ഇൻസ്പിറേഷൻ. 24:6,
നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളി, അത് സംഭവിക്കേണ്ടത് തന്നെ.
മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കുതിര, ആദ്യത്തെ വൈറ്റ് ഹോഴ്സ്, സെക്കൻഡ് ഹോഴ്സ് ഈസ് റെഡ് ഹോഴ്സ്, ചുവന്ന കുതിര. എന്താ ചുവന്ന കുതിര? ചുവന്ന കുതിര എന്താ? നിങ്ങൾ യുദ്ധങ്ങളെയും യുദ്ധശ്രുതികളെയും കുറിച്ച് കേൾക്കും. സോ വാർസ് ആൻഡ് റൂമേഴ്സ് ഓഫ് വാർസ്, അങ്ങനെ അലയടിക്കുന്ന ഒരു സന്ദർഭം ഭൂമിക്ക് വരികയാണെന്ന് ആ കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഓർമ്മയിരിക്കണം. അങ്ങനെ അങ്ങോട്ട് രണ്ടും കൂടെ യോജിപ്പിച്ച് ചിന്തിക്കുന്ന ഒരു പാഠക്കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കിയാൽ നമ്മുടെ പഠനം വിജയിച്ചു. ബിഫോർ ദാറ്റ്, ബിഫോർ എവർ വി മേക്ക് ദി ലെസൺ ഇൻ എ യൂണിസെൻസ്, ഐ വുഡ് ലൈക്ക് ടു പ്രസന്റ് ദ നെയിംസ് ഓഫ് ദ ട്രിബുലേഷൻ ഫസ്റ്റ്. ട്രിബുലേഷൻ എന്ന കാലഘട്ടത്തെ കുറിച്ചുള്ള ഒരു ഇൻഡിപെൻഡന്റ് ലെസൺ നമ്മൾ ചിന്തിച്ചിട്ട് വി വിൽ കം ബാക്ക് ടു ദി ഇവന്റ്സ്, സംഭവത്തിലേക്ക് വരാം. ഓക്കെ, പ്ലീസ്. നമ്മൾ ഇന്നലെ നമ്മൾ തുടങ്ങി വെച്ചത് വീണ്ടും നമ്മളിപ്പോൾ ആവർത്തിക്കുക. ഓക്കെ, ഞാൻ ഇടയ്ക്കും ചോദിക്കട്ടെ, പാസ്റ്റർ എത്ര മണിക്ക് ക്ലോസ് ചെയ്യണം? 9:00? ഏ 9:30? ശകലം കൂടെ എടുക്കാവുന്ന 9:30 നിർത്തണം. ജോലിക്ക് പോകുന്നവരുണ്ടോ? ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. 10 വരെ പോയാൽ എനിക്ക് ഒക്കുകയില്ല, പോകും, ഓടിക്കളയും, 10 മണിക്കേ ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ എന്ന് എനിക്കങ്ങനൊരു ദുശാഠ്യം ഒന്നുമില്ല. അത് ഞാനിപ്പോൾ ജനാധിപത്യം വിശ്വസിക്കുന്ന ആളായതുകൊണ്ട് ഒരുത്തരുമായിട്ട് ഒരു ഉടക്കില്ല. നിങ്ങളെ സംബന്ധിച്ചാൽ ഓക്കെ, ഇല്ലെങ്കിൽ നോ, പ്രൈസ് ലോർഡ്. 10 മണിക്ക് നിർത്തുന്നതാണ് എനിക്ക്, ഞാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, പോയേ ഒക്കുള്ളൂ എന്നുള്ളവരുടെ കൈയൊന്ന് കാണട്ടെ. 10 മണി പാസ്റ്റർ ഇവർ പോകുകയാണ്, പിന്നെ ഇങ്ങനെ വിടുന്നത്. സോ അവിടെ എന്റെ ലെസൺ കിടക്കുന്നത്. ഓക്കെ, നമ്മുടെ ആ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നൗ വി കം ബാക്ക് ടു ദ ലെസൺ, വി കം ബാക്ക് ടു ദ ലെസൺ, യെസ്റ്റർഡേസ് ലെസൺ. ഓക്കെ, അതിന്റെ പേരിലുണ്ട് ദ ഗ്രേറ്റ് ട്രിബുലേഷൻ. ആ വാക്കിന്റെ അർത്ഥം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗ്രീക്ക് ടെക്സ്റ്റിൽ ട്രിബുലേഷൻ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന പദം ഫെലപ്സിസ് എന്ന പദമാണ്. TLEPSIS, ഫെലപ്സിസ് അവിടെ കൊടുത്തിട്ടില്ല, ഫെലപ്സിസ് എന്ന ഗ്രീക്ക് പദമാണ്. അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു. അതിനകത്ത് സൂചിത കഥകൾ രണ്ടെണ്ണം പറഞ്ഞു. ഒന്ന്, അരിവാൾ അയച്ച് കൊയ്യുക. മറ്റത്, മുന്തിരിച്ചക്ക ചവിട്ടുക. രണ്ട് പദമാണ് അവിടുത്തെ ഉപയോഗിച്ചിരിക്കുന്നത്, ഓർമ്മയിരിക്കണം. ട്രെഡിംഗ് ആണ്, ട്രെഡിംഗ്, മെതിക്കുക എന്ന അർത്ഥമുണ്ട്. അതുപോലെ തന്നെ ടു പ്രസ് ടുഗദർ, അതാണ് ആ ഗ്രീക്കിലെ വാക്കിന്റെ അർത്ഥം. അത് സിമ്പിളായിട്ട് നിങ്ങൾ തലച്ചോളം അത് കയറണം. കയറിട്ട് പഠിക്കുമ്പോഴാ വിവരം മനസ്സിലാകും. ഈ മഹോപദ്രവം എന്ന് പറഞ്ഞാൽ എന്താണ്? മഹോപദ്രവം എന്നൊരു പദമില്ലേ യഥാർത്ഥത്തിൽ? മഹാകഷ്ടമെന്നേ ഉള്ളുകൊണ്ടോ ഞാനത് ആഘോഷിക്കുന്നത്. മഹോപദ്രവമൊന്നുമില്ല, മഹാകഷ്ടം എന്നാ കർത്താവ് പറഞ്ഞത്. 21-ാം വാക്യമല്ലേ ഒന്ന് നോക്കിക്കാട്ട്, 24:21 കൊടുത്തിരിക്കുക. ലോകാരംഭം മുതൽ ഇന്നു വരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും. ഇത് കർത്താവ് തന്നെത്താൻ പറയുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ഇതിന് വേറൊരു ഹിന്റ് കിടപ്പുണ്ട്. ദാനിയേലിന്റെ പ്രവചനം 12-ാം അധ്യായം നിൽക്കട്ടെ. ദാനിയേലിന്റെ പ്രവചനം 12-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ ഇതിന്റെ ഒരു പ്രവചന സൂക്തം പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കൊള്ളാം. 12:1 യെസ്.
ആ കാലത്ത്
നിന്റെ സ്വജാതിക്കാർക്ക്
തുണ നിൽക്കുന്ന
മഹാപ്രഭുവായ മീഖായേൽ എഴുന്നേറ്റ് വരും.
ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത
കഷ്ടകാലം ഉണ്ടാകും. അടുത്തത്,
അന്ന് നിന്റെ ജനം
പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും
തന്നെ
രക്ഷ പ്രാപിക്കും. അടുത്തത്,
നിലത്തിലെ പൊടിയിൽ
നിദ്ര കൊള്ളുന്നവരിൽ
ചിലർ
ചിലർ നിത്യജീവനായും
ചിലർ ലജ്ജയ്ക്കും
നിത്യനിന്ദയ്ക്കുമായും
ഉണരും.
അടുത്തത്,
എന്നാൽ
ബുദ്ധിമാന്മാർ
ആകാശമണ്ഡലത്തിന്റെ
പ്രഭുവേയും പലരെയും
നീതിയിലേക്ക്
തിരിക്കുന്നവർ
നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും.
ദൈവമക്കൾ ഓർക്കണം, നിങ്ങളുടെ ഇത്രയും നാളത്തെ സേവനം കൊണ്ട്, ശുശ്രൂഷ കൊണ്ട്, പാട്ടുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, അതെ പേഴ്സണൽ ഇവാഞ്ചലിസം കൊണ്ട്, നിങ്ങൾ ഒരാൾക്ക് വേണ്ടി ഉപസിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട്, നിങ്ങളൊരാളോട് പേഴ്സണലായിട്ട് പബ്ലിക് റിലേഷൻസിന്റെ തിയറി അനുസരിച്ച് ഇടപെട്ടത് കൊണ്ട് ഒരാളിന്റെ മനസ്സ് മാറി സത്യം വിശ്വസിച്ചാൽ കിരീടത്തിന്റെ പുറത്ത് കിരീടമാണ് നിനക്ക് കിട്ടാൻ പോകുന്നത്. അല്ലേലിയ, നിങ്ങളുടെ സ്വന്തം പ്രവർത്തനം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്ന ദർശനം അനുസരിച്ച് സംസാരിച്ച് ഒരാളിനെയെങ്കിലും മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും വരുത്തുവാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ള കോൺഫിഡൻസ് ഉള്ളവരുടെ കൈയൊന്ന് കണ്ടാക്കൊള്ളാം. പ്രൈസ് ദ ലോർഡ്. എന്താ, അവർ കൈ പൊക്കിയാൻ ഒരു മിനിറ്റ് പോലും വേണ്ടി വന്നില്ല. they are very energetic and enthusiastic. Okay, ഓർത്തിരിക്കണം, ഒരാളിനെ രക്ഷിക്കുവാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം സുകൃതമായി. എന്തുകൊണ്ട്? ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും ഒരു മനുഷ്യൻ സർവലോകവും നേടുകയും നമ്മുടെ സ്വന്തം പരിഭാഷകളൊന്നും പറയാതെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഒരു മനുഷ്യൻ, വാട്ട് ഷാൽ ഇറ്റ് പ്രോഫിറ്റ് എ മാൻ ഇഫ് ഹി ഷാൽ ഗെയിൻ ദ ഹോൾ വേൾഡ് ആൻഡ് ലൂസ് ഹിസ് ഓൺ സോൾ. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തന്റെ ആത്മാവല്ല ജീവനെ, സോളാണ്. ഞാനിവിടെ പഠിപ്പിച്ചു ത്രികോണത്തിനകത്ത് പഠിപ്പിച്ചു സോൾ, ബോഡി ആൻഡ് സ്പിരിറ്റ്. അപ്പോൾ അതിലെ സോൾ എന്ന് പറയുന്നതാണ് വാല്യുബിൾ ഫോർ യുവർ ഓൺ പേഴ്സണൽ കാൽക്കുലേഷൻ. ഏറ്റവും വില കൂടിയത് സ്പിരിറ്റാണ്. പക്ഷേ സോൾ എന്ന് പറയുന്നതിനെ എന്റെ കയ്യിലാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. എന്റെ സോളിനെ സൂക്ഷിക്കുവാൻ എനിക്ക് സാധിക്കണം. ഓക്കെ, ഓർമ്മയിരിക്കണം. വാട്ട് ഷാൽ ഇറ്റ് പ്രോഫിറ്റ് എ മാൻ ഇഫ് ഹി ഷാൽ ഗെയിൻ ദ ഹോൾ വേൾഡ് ആൻഡ് ലൂസ് ഹിസ് ഓൺ സോൾ. ഇങ്ങനെയാണ് കർത്താവ് സംസാരിച്ചത്. അപ്പോൾ ഒരാത്മാവിനെ അല്ലെങ്കിൽ ഒരു ദേഹിയെ രക്ഷിച്ചെടുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം ഓർത്തു നോക്കണം. ഒറ്റ യോഗത്തിൽ, ഒരു യോഗത്തിൽ ഒരിക്കൽ റാന്നിയിലെ ഒരു സ്ഥലത്ത് ഞാൻ പ്രസംഗിച്ചു. ചില വർഷങ്ങൾ, 10-15 വർഷം മുമ്പാ പ്രസംഗം തീർന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഓൾട്ടർ കോൾ നടത്തിയാൽ ആരും വരാൻ സാധ്യത കുറവാ, കാരണം വലിയ റിവൈവലിസ്റ്റിക് മെസ്സേജ് ഒന്നും അല്ല, ജസ്റ്റ് എ മെസ്സേജ് ഓഫ് ദ പ്യുർ ഗോസ്പൽ, ലളിത സുവിശേഷം മാത്രമേ പറഞ്ഞുള്ളൂ, വലിയ ക്രൂസേഡ് മോഡൽ ഒന്നുമല്ല. ഞാൻ ഓർത്ത് അധികം പേര് വരികയിലായിരിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ ഓൾട്ടർ കോൾ കൊടുത്തപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി. 200 ആളുകളിൽ 75% എഴുന്നേറ്റ് മുമ്പ് ഒന്ന് മുട്ടുകൂത്തി. സ്തോത്രം 75. എന്റെ ആയുസിൽ ഇത്രയും വലിയൊരു സമൂഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മനസ്സിലായോ? ഒരാത്മാവിനെ പ്രതീക്ഷിക്കുന്ന ഞങ്ങൾ അന്ന് വന്ന മീറ്റിംഗിനുണ്ടായിരുന്നതിൽ 75% മുമ്പോട്ട് വന്നെന്ന് പറഞ്ഞാൽ ഉള്ള സന്തോഷം ഓർത്ത് നോക്കിക്കാട്ടെ. അതാണ് സുവിശേഷകന്റെ സന്തോഷം എന്ന് പറയുന്നത്. നിങ്ങളിൽ ചിലര് സുവിശേഷം ഏറ്റെടുക്കേണ്ട രാത്രിയാണ് ഇന്ന്. സ്തോത്രം. നിങ്ങൾ സുവിശേഷം ഏറ്റെടുക്കണം. പാർട്ട് ടൈമായിട്ട് ഞാൻ സുവിശേഷ വേല ചെയ്യാമെന്ന് നിങ്ങൾ തീരുമാനമെടുക്കുവാനുള്ള സമയം കൂടെ നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതുകൂടെ ഓർപ്പിക്കുവാൻ വേണ്ടി സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം, ഈ ദാനിയേലിന്റെ പ്രവചനത്തിൽ ഈ കഷ്ടകാലത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ശരിക്കും പറഞ്ഞത് ഓർക്കുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, അതെ രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു, ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ശരി, ഓർത്തു നോക്കണം. ഒരു അക്സെപ്റ്റബിൾ ഇയർ ആൻഡ് ദ ഇയർ ഓഫ് ഗ്രേസ്, രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലിരിക്കേണ്ടത്. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ കാലഘട്ടം തീർന്നാൽ പിന്നെ ഒരിക്കലും ഈ കാലം മടങ്ങി വരികയില്ല. വി ആർ ഗോയിങ് ടു ഫേസ് ദി ടെറബിൾ ആൻഡ് ദി dangerous days in the human history. അതുകൊണ്ടാണ് അതിനെന്ത് പേരിട്ടിരിക്കുന്നത്? മഹാകഷ്ടം. അതിന്റെ അർത്ഥം ഞാൻ വ്യക്തമാക്കി. സെക്കൻഡ് നെയിം, രണ്ടാമത്തെ പേര് നോക്കിയത് യഹോവയുടെ ദിവസം, ദ ഡേ ഓഫ് ദ ലോർഡ്. നോക്കിയത് ഒന്ന് വായിച്ചേ, യോവേൽ 1:15 വാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ആ ദിവസം അയ്യോ കഷ്ടം. യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു.
യഹോവയുടെ ദിവസം അടുത്തിരിക്കുന്നു.
അത് സർവശക്തന്റെ പക്കൽ നിന്ന് സംഹാരം പോലെ വരുന്നു.
അല്ലല്ല, ബാക്കി ഒന്ന് ചിന്തിച്ചോണ്ടൊന്ന് വായിച്ചേ. നിങ്ങൾ തന്നെ ഉദ്ധരിച്ചു പറയണ്ട, കൊച്ചുകുട്ടികളല്ലല്ലോ നിങ്ങൾ, പ്രായ പക്വതയുള്ള ആളുകളായതുകൊണ്ട് പ്ലീസ് ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ് ആൻഡ് ദെൻ ഒബ്സർവ് ദ മീനിങ് ഇൻ ഇറ്റ്. വളരെ ഗൗരവമുള്ളതാണ് ആ വാക്യം. ഒന്ന് ഒന്നുകൂടെ വായിച്ചേ.
ആ ദിവസം അയ്യോ കഷ്ടം.
യഹോവയുടെ ദിവസം
അടുത്തിരിക്കുന്നു. അത്
സർവശക്തന്റെ പക്കൽ നിന്ന്
സംഹാരം പോലെ വരുന്നു.
As a desolation, it's a massacre. നൂറുകണക്കിന് ആളുകൾ മരിക്കുന്ന day of destruction. അത് വരുന്നതായിട്ടാണല്ലോ വാക്യത്തിൽ വ്യക്തമാക്കുന്നത്. യഹോവയുടെ ദിവസം. ദൈവമക്കൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത വാക്യം നോക്കട്ടെ. ആ ദിവസം വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടെന്ന് നോക്കട്ടെ. രണ്ടാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ.
സൈന്യങ്ങളുടെ
നാൾ
ഗർവവും ഉന്നത ഭാവമുള്ള എല്ലാറ്റിന്മേലും നിഗളമുള്ള എല്ലാറ്റിന്മേലും വരും. അവ താണുപോകും. ലബാനോനിലെ പൊക്കവും ഉയരവുമുള്ള സകല ദേവദാരുക്കളിന്മേലും ബാശാനിലെ എല്ലാ
കരിവേലകത്തിന്മേലും
ഉയർന്നിരിക്കുന്ന സകല പർവ്വതങ്ങളിന്മേലും ഉയരമുള്ള എല്ലാ കുന്നിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും.
ഐ ആം വെരി ഗ്ലാഡ് ടു സീ ദിസ് കൺട്രി ആൻഡ് ദ ഹില്ലി ഏരിയാസ് ഓഫ് ദിസ് ബ്യൂട്ടിഫുൾ കൺട്രി വേർ നോ ഗ്രീൻ തിങ്സ് ദാറ്റ്സ് ഓൾ ബട്ട് ദി പർവ്വതങ്ങളുടെ നിര പർവ്വത നിരകളുടെ കൺസ്ട്രക്ഷൻ ബ്യൂട്ടിഫുൾ ആണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. ഈ രാജ്യത്ത് ദൈവം കൊടുത്ത ഒരു നന്മ കൊണ്ട് ഒരു ഗുണമുണ്ട്, അതിന്റെ മുകളിൽ എങ്ങും ഒരു കുട്ടി വിഗ്രഹമില്ല. അതാണ് നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ളത്. കണ്ടോ, ഈ രാഷ്ട്രത്തിന്റെ ഒരു പൾസതാണ്. എന്നാൽ താലിബാനെ പോലുള്ളവരെ ഉള്ളതുകൂടെ തകർക്കുക കൂടിയാ, വലിയ ഗൗരവസ്ഥിതിക്കുക. ഇപ്പോഴേ ലോകത്തിലെ രാഷ്ട്രങ്ങളെല്ലാം ചാടി വീണിരിക്കുക താലിബാനെ ചെയ്ത്. എന്റെ അഭിപ്രായം നേരത്തെ തകർക്കേണ്ടതായിരുന്നു. ആരും വന്നില്ലല്ലോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആരും ഈ പഴയ ബൊമ്മകളെ ഒന്നിനും വെച്ചേക്കാത്തൊരു കാലം വരണം. നോക്കി ഇവിടെ താവട്ട് വായിച്ചു വന്നാൽ അറിയാം. നിങ്ങൾ വായിച്ചു വരുമ്പോ നോക്കി, ഉയരമുള്ള എല്ലാ
കുന്നുകളിന്മേലും ഉന്നതമായ സകല ഗോപുരത്തിന്മേലും ഉറപ്പുള്ള എല്ലാ മതിലിന്മേലും എല്ലാ തർശീസ് കപ്പലിന്മേലും മനോഹരമായ സകല ശൃംഗാര ഗോപുരത്തിന്മേലും വരും.
എന്തോ തന്നെ മേല മലയാളത്തിൽ അവർ കൊടുത്തിരിക്കുന്നത് ഉഗ്രനായിരിക്കുന്നത്, പക്ഷേ ദാറ്റ്സ് നോട്ട് എ കറക്റ്റ് ടെർമിനോളജി. ശൃംഗാര ഗോപുരം ഒക്കെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് അല്ല. ആക്ച്വലി അവിടെ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷ് വേർഷൻ വായിച്ചാൽ അറിയാം, അപ്പോൺ ദ പ്ലസന്റ് പിക്ചേഴ്സ് എന്നാണ്. ചേതോഹരങ്ങളായ ചിത്രങ്ങളുടെ മുകളിലാണ് ദൈവകോപം വരുന്നത്. മനുഷ്യന്റെ മനസ്സിനെ, അവന്റെ ജിജ്ഞാസയെ ഉണർത്തുവാൻ വേണ്ടി എല്ലായിടത്തും വെച്ചിരിക്കുന്നത് മുഴുവൻ നിങ്ങൾ നോക്ക്, എന്ത് വൃത്തികേടാ. അയ്യോ, ഇതുപോലെ അലമ്പ് പിടിച്ചൊരു കാലം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇന്ത്യയിൽ വന്നാൽ ചിലടത്ത് കണ്ണു തുറന്ന് നടക്കാൻ ഒക്കെ അതുപോലെ അധപ്പതിച്ചു. അങ്ങനെയുള്ള സകല പ്ലസന്റ് പിക്ച അത് അക്കൂട്ടത്തിലാണ് തിയേറ്ററുകളെല്ലാം ദൈവം തമ്പുരാൻ കാണുന്നത്. ഞാൻ ഇന്നാളടുത്ത് പ്രസംഗിച്ചപ്പോൾ ഡൽഹിയിലാണ് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞു ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആകയില്ല ഒരിക്കലും. ഞാനിപ്പോ ഇലക്ഷൻ നിന്നാൽ എന്റെ വൈഫും മോനും എന്റെ കൂടെ, മോനും ഒരു വേറൊരു മോനും ഭാര്യയും കൂടെ ഉണ്ട്, ഇത്രയും പേർ അടുത്തുണ്ട്, അവര് പോലും വോട്ട് ചെയ്യുകയില്ല, എനിക്കൊന്നും കിട്ടുകയില്ല. അഥവാ ഞാൻ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയാൽ ആദ്യം ഞാൻ ഇറക്കുന്ന ഓർഡിനൻസ് എന്ന് പറയുന്നത് മുഴുവൻ തിയേറ്ററും ബോംബ് ചെയ്ത് നശിപ്പിക്കുക. ജനങ്ങളെല്ലാം അവിടെ നിന്ന് ഇറക്കി വിട്ട് ഫിലിം കാണിക്കാത്ത ടൈം നോക്കി ഇവരെല്ലാം പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് മൊത്തം അടച്ചിട്ടിട്ട് മൊത്തം ബോംബിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത്ര ഗൗരവത്തിലാണ് നിൽക്കുന്നത്. സ്വന്തം പ്ലസന്റ് പിക്ചേഴ്സ് മുഴുവൻ തീ പിടിക്കണം. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ പരിപാടിയാണ് ഇപ്പോഴാണ്ട് ഒത്തിരി ഒത്തിരി ഓരോ ദിവസവും ചാകുക. ഈ ഭരിക്കുന്ന ആളുകൾക്ക് ഒരു കോമൺ സെൻസും ഇല്ല. അതിന്റെ കുഴപ്പം അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ എല്ലായിടത്തും അങ്ങ് ഒഴുകുക, കുടിക്കാനുള്ള സാധനം ഒഴുകുക, അതെല്ലായിടത്തും ഒഴുകുക. അത് മനുഷ്യൻ കുടിച്ച് സന്തോഷിക്കുക. അതിനകത്ത് പോയിസൺ ചേർത്ത് കൊടുക്കുക എന്തൊരു കൊലപാതക കൃത്യമാണ്. അവനെ ഒളിപ്പിക്കാൻ എം പിമാരും എം എൽ എമാരും ചെല്ലുന്നു ഓർത്ത് നോക്കി. അപ്പൊ അവരുടെ ഭരണം ഓർത്ത് നോക്കിയട്ടെ. ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം കൂടെ ഓർത്താൽ നിങ്ങൾ ചിരിച്ചു പോകും. എന്റെ രണ്ടാമത്തെ ചിന്തയിൽ ഞാൻ പ്രൈം മിനിസ്റ്റർ ആയാൽ ഐ വിൽ പുട്ട് ബോംബ് അപ്പോൺ ദി ടി എസ് നമ്പർ 1, 2, 3, 40, 48 മൊത്തം ചുട്ടുകളെ ഞാൻ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് മനസ്സിലായിക്കാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ രണ്ട് പരിപാടി പോകാമെങ്കിൽ നാട് ക്ലിയറാണ്. ഓക്കെ, കേരളത്തെ കുറിച്ചായി പറയുന്നത് ഇവിടെ നമ്മുടെ വിഷയമല്ലല്ലോ. നമ്മൾ കേരളത്തിന്റെ സംസ്കാരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാട്ട് ഐ എം ടോക്കിംഗ് ഈസ് ദ ഡേ ഓഫ് ദ ലോർഡ് ഈസ് കമ്മിങ്. യഹോവയുടെ ദിവസം വളരെ ശക്തമായി വരുന്നു എന്ന് ഓർക്കണം.
അപ്പോൾ മനുഷ്യന്റെ ഗർവം കുനിയും, പുരുഷന്മാരുടെ ഉന്നത ഭാവം താഴും.
അടുത്ത
യഹോവ മാത്രം അന്നാളിൽ ഉന്നതനായിരിക്കും.
അടുത്ത വാക്യം
മിഥ്യാമൂർത്തികളോ
അശേഷം ഇല്ലാതായി തീരും.
അടുത്തത് യഹോവ ഭൂമിയെ നടുക്കുവാൻ എഴുന്നേൽക്കുമ്പോൾ അവർ അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗുഹകളിൽ മണ്ണിലെ പോതുകളിലും
കടക്കും. അടുത്ത
യഹോവ ഭൂമിയെ നടുക്കുവാൻ
എഴുന്നേൽക്കുമ്പോൾ
അവന്റെ ഭയങ്കരത്വം നിമിത്തവും അവന്റെ മഹിമയുടെ പ്രഭ നിമിത്തവും പാറകളുടെ ഗഹ്വരങ്ങളിലും പൊട്ടിയ പാറകളുടെ
വിള്ളലുകളിലും
കടക്കേണ്ടതിന്
തങ്ങൾ നമസ്കരിപ്പാൻ
വെള്ളികൊണ്ടും പൊന്നുകൊണ്ടും ഉണ്ടാക്കിയ
പൊന്നുകൊണ്ടുണ്ടാക്കിയ
മിഥ്യാമൂർത്തികളെ മനുഷ്യർ
ആ നാളിൽ
തുരപ്പനലിക്കും നരിച്ചീറിനും എറിഞ്ഞു കളയും.
ദൈവങ്ങൾക്ക് മനസ്സിലായോ? ഈ വലിയ ബൊമ്മയൊക്കെ ഇന്നാളെ നാഷണൽ ജിയോഗ്രാഫിക് മാഗസിന്റെ അകത്തൊരു ചിത്രം കണ്ട് ഞാനങ്ങ് ചിരിച്ചുപോയി. അതിനെ ചോദിച്ചാൽ USSR എന്ന് പറയുന്നത് 79 വർഷം ലോകത്തിന്റെ പൊളിറ്റിക്കൽ ഫിലോസഫി കൈകാര്യം ചെയ്തിട്ട് ദേർ ഈസ് നോ ഗോഡ് എന്ന തത്വം പ്രൊമോട്ട് ചെയ്ത കൺട്രിയാണ് USSR. എന്നോട് ചേർക്കാത്തവൻ ചിതറിക്കുന്നു എന്ന വാക്ക് ഓർക്കുന്നു. അതിപ്പോ കഷണം കഷണമായിട്ട് മുറിഞ്ഞു തീർച്ചു. ഓരോന്നിന്റെ പേര് കേട്ടാൽ പറയാം, എന്റെ പേര് വേറെ വേറെ പറഞ്ഞാൽ എല്ലാം മറുഭാഷ പോലെ ഇരിക്കും. നമ്മൾ അന്യഭാഷ പറയുന്നില്ലേ, അല്ലേ? കസാക്കിസ്ഥാൻ, പിന്നെ അറിയണ്ട, അന്യഭാഷയാണെന്ന് വിചാരിക്കും. അതുപോലെ ഇരിക്കും.